بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും പഠിക്കുകയും അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം ജീവിതത്തിൽ കൊണ്ടുവരികയും വിരോധിച്ചത് പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സമയത്തും അവന്റെ അടിമകളെ കൃത്യമായി നിരീക്ഷിക്കുകയും കാണുകയും അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം അവന്റെ കാരുണ്യത്താൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. വകാന ബിൽ മുഅ്മിനീന റഹീമ, മുഅ്മിനുകളോട് കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ മുഅ്മിനുകൾക്ക് മാത്രമായിട്ടാണ് അള്ളാഹു നരകമോചനവും സ്വർഗപ്രവേശനവും നൽകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, നിങ്ങളുടെ റബ്ബ് അവന്റെ നഫ്സിൽ തന്നെ അസ്തിത്വത്തിൽ തന്നെ റഹ്മത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിർണായകമായ ദാത്തിയായ ഒരു സിഫത്താണ് അള്ളാഹു കാരുണ്യമുള്ളവനാണ് എന്നുള്ളത്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ, സംരക്ഷിക്കുന്നതിൽ ഉത്തമനായിട്ടുള്ളത് അള്ളാഹുവാണ്, അവൻ കാരുണ്യവാൻമാരിൽ ഏറ്റവും കാരുണ്യമുള്ളവനാണ് എന്ന് ഖുർആൻ സൂറത്ത് യൂസുഫിൽ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ് ചെറുതും വലുതുമായ എല്ലാ നേട്ടങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ലോകത്തൊരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മൾ എത്രമാത്രം ഇബാദത്തുകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഇബാദത്തുകൾ മാത്രം ചെയ്തുകൊണ്ട് മലക്കുകളെപ്പോലെ ജീവിക്കാൻ അവസരം കിട്ടിയവരാണെങ്കിൽ പോലും ആ ഒരു ഇബാദത്തിന്റെ പ്രതിഫലം എന്നുള്ള നിലക്ക് ഒരാൾക്കും അനശ്വരമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അതിനൊരു പ്രതിഫലം നിർണയിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള സമയം കൊണ്ട് അതിന്റെ പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ ഒരു നൊടി നേരം നമ്മെ അനുഭവിപ്പിക്കുന്ന ആസ്വാദനം എന്താണോ ആ ആസ്വാദനത്തിന് തുല്യമായി ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുന്നവരാരാണുള്ളത്? അള്ളാഹുവിന്റെ അരികിൽ അവൻ മുഅ്മിനുകൾക്കായി സ്വർഗത്തിൽ ഒരുക്കിവച്ചിരിക്കുന്ന നേട്ടങ്ങളും ആസ്വാദനങ്ങളും ആ ആസ്വാദനങ്ങൾ സ്വന്തമാക്കാൻ തക്കവണ്ണം ഇബാദത്ത് ചെയ്യാൻ കഴിവുള്ളവരായി ആരാണുള്ളത്? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ അൻ യതഹമ്മദനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ഓശാരമായി തന്നാലല്ലാതെ, അവന്റെ കാരുണ്യം എന്റെ റബ്ബ് എനിക്ക് ഓശാരമായി തന്നാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോലും സാധ്യമല്ല. അള്ളാഹു നമുക്ക് ചൊരിയുന്ന കാരുണ്യങ്ങൾ പല രീതിയിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ നീക്കിത്തരും എന്നുള്ളതാണ്. അതിൽ ദുരിതങ്ങളിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് രോഗം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന രോഗം, ആ രോഗങ്ങൾക്ക് ശമനമുണ്ടായിരിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആരാണ് നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകുന്നത്? യാതൊരു സംശയവുമില്ല, ഇബ്രാഹിം അലൈഹിസലാം പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ, വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അള്ളാഹുവാണ് ശിഫ നൽകുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സംശയമില്ലാത്ത ഒരു വിശ്വാസമാണ്, നാം രോഗിയായാൽ നമുക്ക് ശിഫ നൽകുന്നത് ആരാണ്, നമ്മുടെ ആ രോഗം ശമിപ്പിക്കുന്നത് ആരാണ്? യാതൊരു സംശയവുമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല. ഞാൻ ഇന്ന വലിയ ഹോസ്പിറ്റൽ കാണിച്ചതുകൊണ്ടാണ്, ആ ഡോക്ടറെ കാണിച്ചതുകൊണ്ടാണ്, ഇവിടെ പോയിരുന്നെങ്കിൽ എന്റെ കാര്യം പോക്കാകുമായിരുന്നു, ഇങ്ങനെ ഒരു മുഅ്മിൻ പറയാൻ പാടില്ല. നമ്മൾ എത്ര വലിയ പ്രാവീണ്യമുള്ള ഒരു ഡോക്ടറെ സമീപിച്ചാലും ശരി, നമ്മുടെ രോഗത്തിന് മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ, ശമനമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആരാണോ രോഗം നൽകിയത് അവൻ തന്നെയാണ് അതിന് ശമനം നൽകേണ്ടത് എന്നർത്ഥം. അതായത് നമുക്ക് രോഗമുണ്ടാകുന്നത് അള്ളാഹുവെക്കുറിച്ച് കൂടുതലായി നാം ചിന്തിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാനും അള്ളാഹുവിനെ മറന്നുപോകുന്ന സാഹചര്യത്തിൽ രോഗമുണ്ടാകുമ്പോഴെങ്കിലും അള്ളാഹുവെ പ്രത്യേകമായി ഓർത്ത് അവനോട് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞു പറഞ്ഞ് ശിഫ ചോദിച്ച് അങ്ങനെ ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് പുണ്യവാന്മാരാകാൻ വേണ്ടിയാണ്. നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും തരുന്നത് നമ്മളെ സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കാൻ വേണ്ടിയാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അള്ളാഹുവാണ് എനിക്ക് രോഗം നൽകിയത്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ഹൈറാകട്ടെ ഷെറാകട്ടെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഖദറിലെ അടിയുറച്ച വിശ്വാസമുള്ളവരാണ് ഓരോ മുഅ്മിനും. അതുകൊണ്ട് രോഗം വരുമ്പോൾ ആ രോഗം ദൂരീകരിക്കേണ്ടത് ആരാ? അള്ളാഹുവാണ്. ഇനി ആ രോഗശമനത്തിനു വേണ്ടി നാം ഏതെല്ലാം മാർഗങ്ങളെ അവലംബിക്കാം, ഏതെല്ലാം സബബുകൾ സ്വീകരിക്കാം, അത് പഠിക്കണം. ആ സബബുകൾ നിർണയിക്കേണ്ടത് അള്ളാഹുവാണ്. നമുക്ക് രോഗം വന്നാൽ അതിന്റെ മരുന്ന് തേടിപ്പോകാൻ പറ്റുമോ? ഡോക്ടറെ കാണാൻ പറ്റുമോ? ഡോക്ടർ പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ നിർണയിക്കുന്ന ആ മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതേപോലെ രോഗശമനത്തിന് വേറെ ഏതെങ്കിലും കാരണങ്ങളെ സമീപിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതാണോ? ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ഖുർആനിലും സുന്നത്തിലും നമുക്ക് രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം റബ്ബിനോട് പറയണം എന്നുള്ളതാണ്. മല്ലം യസ്അലില്ലാഹ യഗളബ അലൈഹി, അള്ളാഹുവോടൊരാൾ ചോദിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവരോട് കോപിക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു ആവശ്യം വന്നാൽ ആദ്യം ചോദിക്കേണ്ടതും ആത്യന്തികമായി ചോദിക്കേണ്ടതും അള്ളാഹുവോടാണ്. അള്ളാഹു അല്ലാതെ രോഗം മാറ്റിത്തരില്ല എന്നുള്ളതുകൊണ്ട് അള്ളാഹുവെ എന്റെ രോഗം ശമിപ്പിക്കണമേ, അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അള്ളാഹുവെ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയും രോഗമുണ്ടായിട്ടുണ്ടെങ്കിൽ സൗഖ്യവും ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് എന്ന് രോഗം പ്രത്യക്ഷമായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലുമെല്ലാം പതിവായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഒരു മുഅ്മിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രോഗശമനം അള്ളാഹുവോട് ചോദിക്കണം. അതേപോലെ രോഗികൾക്ക് വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് വശ്ഫി എന്നിങ്ങനെ തുടങ്ങി, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവെ ഇവന്റെ രോഗത്തെ നീ മാറ്റിക്കൊടുക്കണമേ, ശിഫയാക്കി കൊടുക്കണമേ എന്ന് രോഗികളെ സന്ദർശിക്കുന്ന ഒരു മുഅ്മിൻ. മുഅ്മിനുകൾ തമ്മിലുള്ള ഏറ്റവും നിർണായകമായ കടമകളിലൊന്നാണ് രോഗം വരുമ്പോൾ അവരെ സന്ദർശിക്കണമെന്നുള്ളത്. അവരെ സന്ദർശിച്ചാൽ രോഗമുള്ള സ്ഥലങ്ങളിൽ കൈവയ്ക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അങ്ങനെ നമുക്കുവേണ്ടി, നമുക്ക് രോഗം വന്നാൽ നമ്മുടെ ദേഹത്ത് കൈവച്ച് ഒരാൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് എങ്കിൽ അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണോ? അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും നമ്മുടെ രോഗശമനത്തിന് പിന്നെ ഫലം ചെയ്യും. അത് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഒരു സബബാണ്, ഒരു കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. ഇനി സ്വയം പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ദിക്കറുകളും ദുആകളും റുഖ്യ എന്നറിയപ്പെടുന്ന മന്ത്രങ്ങളും, ഇതെല്ലാം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണോ? പഠിക്കണം. സ്ഥിരപ്പെട്ടതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ നാം അത് ഉപേക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന റുഖാവത്തമാഇമ വത്തിവല തശറുഖുൻ,
റുഖാബ് മന്ത്രം, അതേപോലെ തന്നെ ചരടുകൾ, ഏലസുകൾ തുടങ്ങിയിട്ടുള്ള ഐക്കല്ലുകൾ ഇതെല്ലാം തന്നെ ശിർക്കാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഏതാണ്? ഇവിടെ റുഖ എന്ന് പറഞ്ഞാൽ മന്ത്രം, അഥവാ നമ്മുടെ നാട്ടിൽ വ്യാപകമായി മന്ത്രവാദം എന്നറിയപ്പെടുന്ന കാര്യം. സാഹിറുമാർ രോഗശമനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന വ്യത്യസ്തമായ ഉപാധികളുടെയും പിശാചുക്കളെ സേവിച്ചുകൊണ്ടും രോഗശമനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന സമ്പ്രദായങ്ങൾക്കാണ് റുഖ എന്ന് പറയുക, മന്ത്രവാദം എന്ന് പറയാം. മന്ത്രവാദം ഇസ്ലാം 100% വിലക്കിയിട്ടുള്ള കാര്യമാണ്. അത് ശിർക്കാണ്. അള്ളാഹുവിൽ അർപ്പിക്കുന്നതിന് പകരം സൃഷ്ടികളെ അർപ്പിക്കുകയും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം സൃഷ്ടികളിൽ നിന്ന് രോഗശമനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ശിഹറിന്റെയും ആഭിചാരത്തിന്റെയും കൂടോത്രത്തിന്റെയും മുട്ടറിക്കലിന്റെയും വഴിയിലൂടെ ആരെങ്കിലും രോഗശമനം തേടുന്നുവെങ്കിൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന തമായും തമീമത്ത് തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഈ രൂപത്തിൽ പിശാചുക്കളെ സേവിച്ചുകൊണ്ട് മന്ത്രിച്ചു കിട്ടുന്ന ചരടുകൾക്കാണ് തമീമത്ത് എന്ന് പറയുക, ലോഹത്തകിടുകൾക്കാണ് തിവലത്ത് എന്ന് പറയുക. അങ്ങനെ ഉറുക്കുമേലസും മന്ത്രച്ചരടുകളും മന്ത്രവാദവും അത് ശിർക്കാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അതുകൊണ്ട് രോഗം വന്നാൽ മന്ത്രവാദികളെ സമീപിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ പൂജാരിമാരെ സമീപിക്കുക എന്നുള്ളത്, അതേപ്രകാരം ഹറാമിന്റെ ചികിത്സാവിധികൾ സ്വീകരിക്കുന്ന ആളുകളെ സമീപിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് ഒരിക്കലും പാടുള്ളതല്ലെന്നും അത് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിൽ നിന്നും രോഗശമനം പ്രതീക്ഷിക്കലായതുകൊണ്ട് അത് കടുത്ത ശിർക്കും കുഫറുമാകുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസന്നിഗ്ധമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയത്ത് പ്രത്യേകമായി ചില പ്രാർത്ഥനകൾ ഉരുവിടുന്നതോ ഖുർആനിലെ ആയത്തുകൾ ഓതുന്നതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നമ്മുടെ രോഗങ്ങൾക്കും മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾക്കും പിശാചുണ്ടാക്കുന്ന ദുരിതങ്ങൾക്കും അതേപോലെ പിശാചിൽ നിന്നുണ്ടാകുന്ന ബാധയ്ക്കും പരിഹാരമായി സ്വഹീഹായി വാരിദായി വന്നിട്ടുള്ള ദിക്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വയം മന്ത്രിക്കുന്നതോ നമ്മുടെ സഹോദരന് മന്ത്രിച്ചു കൊടുക്കുന്നതോ ആയ മന്ത്രങ്ങളാണെങ്കിലോ ആ മന്ത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മരണകാലം വരെ മന്ത്രിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മരണകാരണമായ ഒരാഴ്ചയിൽ കൂടുതൽ രോഗിയായി കിടക്കുന്ന സമയത്ത് ശരീരം വേദനയിൽ പുളയുമ്പോൾ ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ സന്ദർഭങ്ങളിൽ സ്വന്തമായി റുഖ്യ നടത്തിയിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ് വിരോധിക്കപ്പെട്ട റുഖ്യയല്ല, മന്ത്രവാദികളെ സമീപിച്ചുകൊണ്ടുള്ള റുഖ്യയല്ല, അള്ളാഹു അല്ലാത്തവരിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള റുഖ്യയല്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ കലാമ് കൊണ്ട്, ഖുർആൻ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്ഥിരപ്പെട്ട ദുആകളും ദിക്റുകളും കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലയിൽ തന്റെ പനി മാറാനും വേദന മാറാനും അദ്ദേഹം മരിക്കുന്ന നാളുകളിൽ പോലും റുഖ്യ നടത്തിയിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ കഴിയും. ഇനി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വയം മന്ത്രിക്കാൻ കഴിയാത്ത അവശതയിലേക്ക് രോഗത്തിന്റെ ചില ഘട്ടങ്ങളെത്തി. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റുഖ്യ ചെയ്തു കൊടുത്തിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ ശിർക്കാകും എന്ന് പറയുന്ന മന്ത്രവാദമല്ല, നേരെ മറിച്ച് ഇത് പ്രാർത്ഥനയും അതേപോലെ ഉമിനീര് തെറിപ്പിച്ചുകൊണ്ടുള്ള ഊത്തും അതേപോലെ തന്നെ ശരീരത്തിലുള്ള തടവലും ഇങ്ങനെ പ്രാർത്ഥനയും ഊത്തും തടവലും ചേർന്നുകൊണ്ടുള്ള ഒരു അദാ, ഒരു പ്രത്യേകമായ നിർവഹണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെ നിർവഹിക്കണമെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അതും അറബിയിൽ റുഖ്യ എന്നു തന്നെയാണ് അറിയപ്പെടുന്നത്. ഹറാമായതും വർജിക്കപ്പെടേണ്ടതുമായ റുഖ്യയും ഈ റുഖ്യയും കേവലം പദങ്ങൾ കൊണ്ട് ഉപരിപ്ലവമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ഒരുപോലെ കാണുകയും ഒരു തരത്തിലുള്ള റുഖ്യയും നടത്താൻ പാടില്ലെന്നും രോഗശമനത്തിന് വേണ്ടി ഖുർആനായ തോതിയും ദിക്റുകൾ ചൊല്ലിയും മന്ത്രിക്കുന്നതും അത് ഹറാമാണെന്നും അത് ചെയ്യുന്നവർ മുശ്രിക്കുകളാണ് എന്നും യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ അക്കലാനികളുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമോ അജ്ഞതയോ വന്നാൽ അതിൽ ഒരിക്കലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം പരാമർശിക്കാനോ വിളംബരം ചെയ്യാനോ പാടുള്ളതല്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി, നിങ്ങൾ ഒരിക്കലും ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ നിലകൊള്ളാൻ പാടില്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനാൻ ഹു മസ്ഊല, തീർച്ചയായും കാതും കണ്ണും ഹൃദയവും അതെല്ലാം ഉത്തരവാദിയാണ്. അള്ളാഹുവിന്റെ അരികിൽ നാളെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അള്ളാഹു ചോദ്യം ചെയ്യും, നമ്മുടെ കാതുകളെ അള്ളാഹു ചോദ്യം ചെയ്യും. എന്താണ് പഠിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്, തെളിവുകൾ എവിടെ പോയാണ് നീ മനസ്സിലാക്കിയത്, നീ ചിന്തിച്ചിട്ടുള്ളത്, നമ്മുടെ കാഴ്ചയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും നാളെ ചോദ്യം ചെയ്യും എന്നുള്ളതിനാൽ ഉത്തരവാദിത്തമില്ലാതെ ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് നിലപാടുകൾ സ്വീകരിക്കാനോ നിലപാടുകൾ വിളംബരം ചെയ്യാനോ പാടില്ല. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം, തെളിവില്ലാതെ ഖുർആനോ സുന്നത്തോ കൈവശമില്ലാതെ വലാ തഖഫു, നീ ഒരു നിലപാട് സ്വീകരിക്കരുത്, നീ ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കരുത്. ഒരു സംഗതി പാടുണ്ടെന്നും ഒരു സംഗതി പാടില്ലെന്നും ഒരു സംഗതി ചെയ്യേണ്ടതുണ്ടെന്നും ഒരു സംഗതി ചെയ്യാൻ പാടില്ലെന്നോ നീ പറയുമ്പോൾ അതൊരു നിലപാടാണ്. ആ നിലപാട് സ്വീകരിക്കണമെങ്കിൽ നിനക്ക് ഇൽമു വേണം, തെളിവുണ്ടായിരിക്കണം. കാരണമെന്താ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും അത് തെളിവിന്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, രോഗമുണ്ടായാൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? രോഗികൾ മരുന്ന് സ്വീകരിക്കുന്നത് അനുവദനീയമായ കാര്യമാണോ? തീർച്ചയായുമാണ്. ഒന്നാമതായി അവൻ പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ അവൻ മരുന്നുകൾ സ്വീകരിക്കും, അവൻ സ്വയമായി റുഖയകൾ നടത്തും, അവൻ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് സ്വീകരിക്കും, മറ്റുള്ളവർ റുഖയ നടത്തി തന്നാൽ അത് വിലക്കുകയില്ല. അങ്ങനെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പ്രമാണങ്ങളിലുള്ളതാണോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. സുന്നത്തുള്ളാ, അള്ളാഹുവിന്റെ സുന്നത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രോഗമുണ്ടാവുക എന്നുള്ളതും ആ രോഗത്തിന് ശമനത്തിനായി ഇന്നാലിന്റെ വഴികൾ സ്വീകരിക്കുക എന്നുള്ളതും അള്ളാഹു നിർണയിച്ചിട്ടുള്ള ഒരു സുന്നത്താണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യം നടക്കാനും അള്ളാഹുവിന് അള്ളാഹുവിന്റേതായ ഒരു സുന്നത്തുണ്ട്. ഉദാഹരണത്തിന്, നമുക്ക് വിശപ്പുണ്ടായാൽ നാം ഭക്ഷണം തെരഞ്ഞു പോകണം, അതേപോലെ ദാഹമുണ്ടായാൽ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ദാഹമകറ്റാൻ കഴിയാത്തവനല്ല അള്ളാഹു, ഭക്ഷണമില്ലാതെ വിശപ്പകറ്റാൻ കഴിയാത്തവനല്ല അള്ളാഹു. എന്നാലും ഈ ലോകത്ത് സബബും മുസബബും അത് അള്ളാഹു നിർണയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് വിശപ്പകറ്റുക എന്നുള്ളതും വെള്ളം കുടിച്ച് ദാഹമകറ്റുക എന്നുള്ളതും ഏതു പ്രകാരം അള്ളാഹു നിശ്ചയിച്ച അവന്റെ സുന്നത്തിൽപ്പെട്ടതാണോ, അതേപോലെ രോഗമുണ്ടായാൽ അതിന്റെ ശമനൌഷധം സ്വീകരിക്കുക എന്നുള്ളതും ആ രോഗത്തിന് ശമനമായിട്ടുള്ള മാർഗങ്ങൾ, പ്രാർത്ഥനയും സബറും ഉൾപ്പെടെയുള്ള ശമനമായിട്ടുള്ള മാർഗങ്ങൾ ഓരോന്നും സ്വീകരിക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ സുന്നത്താണ്. വലൻ തജിദലി സുന്നത്തില്ലാഹി തബദീല, അള്ളാഹുവിന്റെ സുന്നത്തിന് നീ ഒരിക്കലും ഒരു മാറ്റം ഒരിക്കലും കണ്ടെത്തുകയില്ല. നമ്മുടെ ഈ ലോകത്ത് ഒരു ആവശ്യം നടക്കാൻ അള്ളാഹു നിർണയിച്ചിട്ടുള്ള രീതികളല്ലാതെ അള്ളാഹു നിർണയിച്ചിട്ടുള്ള സമ്പ്രദായങ്ങളല്ലാതെ മറ്റൊന്ന് നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. വലൻ തജിദലി സുന്നത്തില്ലാഹി തബദീല, അള്ളാഹുവിന്റെ സുന്നത്തിന് പകരം നൽകുന്ന ഒരു കാര്യം നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. എല്ലാം അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ്. അതുകൊണ്ട് ഒരു പ്രയാസമുണ്ടായാൽ അതിന്റെ പരിഹാരം എങ്ങനെയാണ് എന്നതും അള്ളാഹു എപ്രകാരമാണോ വിധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ശരീരത്തിനോ മനസ്സിനോ രോഗം ബാധിച്ചാൽ അള്ളാഹുവിന്റെ നിയമം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൂ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ മരുന്ന് സ്വീകരിക്കണം, നിങ്ങൾ ചികിത്സ പാലിക്കണം. വലാ തതദാവൂ ബിഹറാം, നിങ്ങൾ ഹറാമ കൊണ്ട് ചികിത്സിക്കരുത്, ഹറാമ കൊണ്ട് ചികിത്സിക്കരുത് എന്നതിൽ മന്ത്രവാദം കൊണ്ട് ചികിത്സിക്കരുത് എന്നത് ഉൾപ്പെടും. അള്ളാഹു ഹറാമായ വസ്തുക്കൾ, മദ്യം പോലെ പന്നിമാംസം പോലെ അള്ളാഹു ഹറാമാക്കിയ വസ്തുക്കൾ കൊണ്ടുള്ള ചികിത്സ അതും സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് രോഗശമനത്തിനല്ലേ മരുന്നല്ലേ എന്നുള്ള നിലക്ക് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് അസന്നിഗ്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അബൂ ദാവൂദിന്റെ സുനനിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ, അള്ളാഹു ഒരു രോഗവും ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല ആ രോഗത്തിന് മരുന്ന് ഇറക്കാതെ. അള്ളാഹു ഒരു രോഗം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മെ പരീക്ഷിക്കാനായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ശമനവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അലിമഹു മൻ അലിമഹു, ആ ശമനം ഏതാണ് എന്ന് അറിഞ്ഞവൻ അറിഞ്ഞു. വജഹിലഹു മൻ ജഹിലഹു, അറിയാത്തവൻ അത് അറിഞ്ഞതുമില്ല. അതുകൊണ്ട് രോഗത്തിന് ശമനമുണ്ട്. ഏതാണ് ആ ശമനമെന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കാൻ അവസരം കിട്ടിയവരാരോ അവരത് മനസ്സിലാക്കി, അതിനവസരം കിട്ടാത്തവരാരോ അവരത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ. ഒരു രോഗത്തിന്റെ മരുന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് കണ്ടെത്തിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നല്ലാതെ ഒരു രോഗത്തിന് മരുന്നില്ല എന്ന് പറയാൻ ഒരു മുഅ്മിനിന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പാടുള്ളതല്ല. രോഗം അല്ലാഹുവിൽ നിന്നാണ്, ശമനവും അല്ലാഹുവിൽ നിന്നാണ്. രോഗശമനം സ്വീകരിച്ച് ആരോഗ്യവാനായി നിൽക്കുക എന്നുള്ളത് ഒരു മോശമായ കാര്യമൊന്നുമല്ല. രോഗിയായി കഷ്ടപ്പെട്ട് മനഃപൂർവ്വം രോഗത്തിൽ തന്നെ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രത്യേകം പുണ്യമുള്ള ഒരു സംഗതിയുമല്ല. രോഗികൾക്ക് അല്ലാഹുവിന്റെ അരികിൽ അതിൽ സഹനം അവലംബിക്കുന്നതിന്റെ പേരിൽ പുണ്യമുണ്ടാകുമെന്നല്ലാതെ രോഗം വരുത്തി അതുകൊണ്ട് എനിക്ക് പുണ്യം കിട്ടും, രോഗം വന്നാൽ ശിഫ സ്വീകരിക്കാതെ രോഗിയായി തന്നെ കഴിച്ചുകൂട്ടിയാൽ എനിക്ക് പുണ്യം കിട്ടും എന്നൊരാൾ ചിന്തിക്കുന്നത് ശരിയല്ല. അത് സ്വയം പീഡയാണ്, തന്നെ തന്നെ പീഡിപ്പിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. അത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ളഈഫായ ദുർബലനായ മുഅ്മിനേക്കാൾ ഉത്തമൻ അല്ലാഹുവിന്റെ അരികിൽ ഉത്തമനും അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനും ആരോഗ്യവാനായ മുഅ്മിനാണ്. ഖവിയായ മുഅ്മിനാണ് ളഈഫായ മുഅ്മിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഉത്തമനും എന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒന്നാമതായി മാനസികവും ശാരീരികവുമായ ആരോഗ്യം തന്നെയാണ് അതിന്റെ എല്ലാം ഷർഹിൽ വിശദീകരിക്കപ്പെട്ടത്. തൊട്ടുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ നീ താൽപര്യം കാണിക്കണം. ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യം കുറഞ്ഞ മുഅ്മിനേക്കാൾ കൊള്ളാവുന്നവൻ. ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യം കുറഞ്ഞ മുഅ്മിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവൻ. ഒരാൾ ആരോഗ്യമുണ്ടാകാൻ ശ്രമിച്ചിട്ടും അയാൾക്ക് ആരോഗ്യമുണ്ടായില്ല, അയാൾ രോഗശയ്യയിൽ കഴിച്ചുകൂട്ടി, അതുകൊണ്ട് അയാളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ആരോഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കാത്തവനോട് അല്ലാഹുവിന് ഇഷ്ടം കുറയുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആരോഗ്യമില്ലാത്ത അവസ്ഥ വന്നാൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരാൻ ഹലാലായ മാർഗത്തിലൂടെ പരിശ്രമിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എന്താണ് കാരണം? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിൽ നീ താൽപര്യം കാണിക്കണം. അപ്പൊ ആരോഗ്യം കിട്ടാനുള്ള കാര്യത്തിൽ താൽപര്യം കാണിക്കണം. അവിടെയാണത് പറഞ്ഞത്, വസ്തഹിൻ ബില്ലാ, നീ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. വലാ തഅജിസന്ന, ഒരിക്കലും നിങ്ങൾ ദുർബലന്മാരായി നിൽക്കരുത്, നിങ്ങൾ രോഗികളായി ജീവിക്കരുത്. രോഗമുണ്ടെങ്കിൽ പരമാവധി ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. എന്നിട്ടും രോഗം അവിടെ നിലനിൽക്കുന്നുവെങ്കിൽ അത് അല്ലാഹു ആ രോഗം മുഖേന മറ്റു ചില ഹൈറുകൾ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പക്ഷത്ത് രോഗത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ പക്ഷത്ത് ആ രോഗം നമ്മിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ടോ, അത് ഉടനെ ശിഫയാക്കി തരേണ്ടതുണ്ടോ, അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. അയ്യൂബ് അലൈഹി സ്വലാമിന്റെ ചരിത്രം ഈയിടെ നമ്മൾ പലതവണ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അയ്യൂബ് അലൈഹി സ്വലാം, എന്റെ രോഗം ശിഫയാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും ശിഫയുടെ മാർഗങ്ങൾ സ്വീകരിക്കുകയും മന്ത്രിക്കുകയും ചെയ്തത് ഒന്നും രണ്ടും ദിവസമല്ല, ഒന്നും രണ്ടും മാസമോ വർഷമോ അല്ല, 18 തുടർച്ചയായ വർഷങ്ങൾ. എന്നിട്ടും അദ്ദേഹം രോഗശമനത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്മാറിയില്ല. അവസാനം അദ്ദേഹത്തിന് രോഗശമനം ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകുകയും ചെയ്തു എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റിപ്പോർട്ട് ചെയ്യുന്നു, യാ അബ്ബാസ്, നബി പറഞ്ഞു, ഓ അബ്ബാസേ, ഇസ്അലില്ലാഹ അൽആഫിയത, നീ അല്ലാഹുവോട് ആരോഗ്യത്തിനായി ചോദിക്കണം. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്നും എല്ലാവരും ദുആ ചെയ്യാറുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ബാസേ, നീ ആഫിയത്ത് ചോദിക്കണം. ഫമാ ഊതിയ ബിൻ ആദമ ബഅദ അൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഒരാൾക്ക് അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ നൽകുന്ന നന്മ ആരോഗ്യമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ദുനിയാവിൽ നമുക്ക് നൽകുന്ന ഒരു ഹൈറാണ് ആരോഗ്യമുണ്ടായിരിക്കുക എന്നുള്ളത് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രോഗത്തിന് മരുന്നുണ്ട്, രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ രോഗത്തിനു വേണ്ടി റുഖ്യ നടത്തുക എന്നുള്ളതും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പറയും റുഖ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയെന്നൊക്കെ ഹദീസിൽ കാണാം, പക്ഷേ അത് കേവലം പ്രാർത്ഥന മാത്രമാണ്, മറ്റൊന്നുമില്ല. എന്നാൽ പണ്ഡിതന്മാർ റുഖ്യയെക്കുറിച്ച് എവിടെയെല്ലാം എഴുതി വച്ചിട്ടുണ്ടോ, റുഖ്യയെ എവിടെയെല്ലാം നിർവചിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം പറഞ്ഞു കേവലം ദുആ മാത്രമല്ല, ദുആവും അതേപോലെ തന്നെ അദാവും. എന്താണ് ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, അദാ എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം എന്താണ്? കൃത്യമായി പറഞ്ഞു, അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ ആയത്തുകൾ, ഖുർആനിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായി വന്നിട്ടുള്ള ദിക്റുകൾ, ദുആകൾ, അതെല്ലാം ചേർന്നുകൊണ്ട് ഉമിനീരിന്റെ
ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിയും രോഗിയുടെ ശരീരത്തിൽ സ്വന്തം തനിക്ക് തന്നെയാണെങ്കിലും ശരി, മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിലും ശരി, ശരീരത്തിൽ തടവിക്കൊണ്ട് അപ്പോൾ ഊതുക, ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് ഊതുക, അതേപോലെ ശരീരത്തിൽ തടവുക, ഇത് രണ്ടും പ്രാർത്ഥനയല്ല, ഇത് രണ്ടും അദാ ആണ്. അദാ അതിന് നിർവഹണം എന്നാണ് പറയുക. പ്രാർത്ഥനയും നിർവഹണവും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇങ്ങനെ ഊതുകയും ഉമിനീര് തെറിപ്പിച്ചൂതുകയും തടവുകയും അങ്ങനെ ദുആവും അദാവും ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് റുഖ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റുഖ്യ എന്ന് പറയുന്നത് ഒരു മോശം സമ്പ്രദായമായും അതൊരു ജാഹിലിയ ആചാരമായും അത് ബുദ്ധിയുള്ളവർക്കും ആധുനിക കാലത്തുള്ളവർക്കും യോജിക്കാത്ത ഒരു നടപടിയായും നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിക്കാറുണ്ട്. അവർക്കതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെ നോക്കാൻ പോലും ഇഷ്ടമില്ല. പ്രമാണങ്ങളിൽ എങ്ങാനും അഥവാ അങ്ങനെ ഉണ്ടെങ്കിലോ റുഖ്യ ചെയ്യണം എന്നോ റുഖ്യ അനുവദിച്ചതാണ് എന്നോ റുഖ്യ നടത്തിക്കൊടുക്കുന്നത് പുണ്യമാണ് എന്നോ ഉണ്ടെങ്കിലോ എന്ന് പേടിച്ച് അതുമായുള്ള ബന്ധങ്ങളിൽ പ്രമാണങ്ങൾ എന്താണ് പറഞ്ഞത് അതൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമേയല്ല. അതൊക്കെ മാറ്റിവെക്കുക. വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ ദുനിയാവിലുണ്ട്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ കൊട്ടിയടക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. റുഖ്യയുടെ മറവിൽ നമ്മുടെ നാട്ടിൽ വലിയ ബിസിനസ്സുകളും കച്ചവടവും തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും മന്ത്രവാദികളും സാഹിറുമാരും കൂടിച്ചേർന്നുകൊണ്ട് ഒരുപാട് വ്യക്തികളുടെ അവരുടെ ദീനും അവരുടെ ആത്മാവും അവരുടെ പണവും ഒരുപോലെ കൊള്ളയടിക്കുന്ന ഏർപ്പാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും യഥാർത്ഥത്തിൽ എന്താണ് ആ വിഷയത്തിൽ ഇസ്ലാമിലുള്ളത് എന്ന് പഠിച്ചു മനസ്സിലാക്കി തിരിച്ചറിയുകയും ചെയ്യുക എന്നല്ലാതെ ഇൽമിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇൽമ അടച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പരിഹാരം ജീവിതത്തിൽ ഒരു വിഷയത്തിലും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉപകാരമുള്ള എല്ലാത്തിനോടും സാധ്യമാകുന്ന എല്ലാ കാരണങ്ങളോടും താൽപര്യം കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാം അപ്രകാരം പ്രവർത്തിച്ചത്. അയ്യൂബ് അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിക്കുകയും അള്ളാഹു പഠിപ്പിച്ച മന്ത്രങ്ങളും ദിക്റുകളുമായി മുഴുകുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല കുഴപ്പവും ഉണ്ടായോ? ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഫസ്തജബിനാലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹം ബാധിച്ച രോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് നാം ആശ്വാസവും നൽകി, അദ്ദേഹത്തിനെല്ലാം കൂടുതലായി തിരിച്ചു നൽകി എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് പരിഹാരമാർഗങ്ങൾ നമ്മൾ കാണണം. നമ്മൾ നോക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ, ആരോഗ്യവാനായ മുഅ്മിനാണ് ആരോഗ്യമില്ലാത്ത മുഅ്മിനേക്കാൾ കൊള്ളാവുന്നവൻ, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളവൻ. അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും ഈമാനിന്റെ ഭാഗം തന്നെയാണ്. അത് ഈമാനിന്റെ ശാഖയിൽപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പറഞ്ഞു, പ്രയോജനമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രയത്നിക്കണം, നിങ്ങൾ അതിനുവേണ്ടി ആർത്തി കാണിക്കണം, താൽപര്യം കാണിക്കണം. റുഖ്യ നടത്തുക എന്നത് പ്രയോജനമുള്ള ഒരു കാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് തന്നെ ആ കാര്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, അന്ന ആല അംറു ബിൻ ഹസ്മ് ഖാലു യാ റസൂലല്ലാഹ് അന്നഹു കാനത ഇന്ദനാ റുഖൻ നർഖീ ബിഹാ മിനൽ അഖറബ്. ഈ ആല അംറു ബിൻ ഹസ്മ് പറയുകയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഞങ്ങൾ തേള് കുത്തിയാൽ, തേളിന്റെ വിഷം തിണ്ടിയാൽ ഞങ്ങളൊരു നടത്തുന്ന ഒരു മന്ത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. വ ഇന്നക നഹൈതാനി റുഖ, മന്ത്രം താങ്കൾ വിരോധിച്ചിട്ടുമുണ്ട്. അതെന്താ വിരോധിച്ചത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മന്ത്രം ശിർക്കാണ്, ഏലസും ഉറുക്കും ശിർക്കാണ്, ചരട് കെട്ടൽ ശിർക്കാണ് എന്ന് ഹദീസ് വായിച്ചല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞു മന്ത്രം ശിർക്കാണ്, ഏലസ ശിർക്കാണ്, എന്നാൽ ഞങ്ങൾ തേളിന്റെ വിഷമുണ്ടായാൽ മന്ത്രിക്കാറുണ്ട്, അങ്ങനെ ഒരു മന്ത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്, താങ്കളത് വിരോധിച്ചതുകൊണ്ട് ആ മന്ത്രം ഇനി ഞങ്ങൾക്ക് തുടരാൻ പാടുണ്ടോ? അപ്പൊ അത് 100% നിരുപാധികം. എല്ലാ മന്ത്രങ്ങളും ശിർക്കാണെങ്കിൽ പിന്നെ നബി എന്താ പറയേണ്ടത്? യാതൊരു സംശയവുമില്ല, മന്ത്രം ശിർക്കാണ്, നിങ്ങളത് ചെയ്യരുത് എന്നല്ലേ പറയേണ്ടത്? എന്നാൽ സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ഫായിറു അലൈഹി, നിങ്ങൾ എനിക്കത് കാണിച്ചു തരണം. മറ്റൊന്ന് ഫായിറുഹു അലയ്യ, എനിക്ക് നിങ്ങളത് കാണിച്ചു തരണം എന്ന് രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, അക്കാര്യം നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. രണ്ട്, അത് എനിക്ക് നിങ്ങൾ കാണിച്ചു തരണം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അറാ ബിഹാ ബഅസൻ, ഇതിൽ ഞാൻ കുഴപ്പം കാണുന്നില്ല. അപ്പൊ നബിക്ക് ആ മന്ത്രം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ മന്ത്രം നോക്കി വിലയിരുത്തിയതിനു ശേഷം റുഖയെ നോക്കി വിലയിരുത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമില്ല, ആരെങ്കിലും തന്റെ സഹോദരന് ഒരു മൻഫഅത്ത് നൽകണം, ഒരു പ്രയോജനം ചെയ്യണം എന്നുദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അപ്രകാരം പ്രവർത്തിച്ചുകൊള്ളട്ടെ.
നേരത്തെ എന്താ പറഞ്ഞത്? ആരോഗ്യമുള്ള മുഅ്മിനാണ് ആരോഗ്യമില്ലാത്ത മുഅ്മിനേക്കാൾ കൊള്ളാവുന്നവൻ. എന്നിട്ട് പറഞ്ഞു, പ്രയോജനമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ താല്പര്യം കാണിക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനിന് പ്രയോജനമുണ്ടെങ്കിൽ അവനത് പ്രവർത്തിക്കട്ടെ. ഏത് വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ആലി അംർ ഇബ്നു ഹസ്മ് തങ്ങളുടെ കയ്യിൽ തേളിന്റെ വിഷത്തിന് മന്ത്രിക്കുന്ന ഒരു റുഖിയുണ്ട്, ആ റുഖിയ ഞങ്ങൾക്ക് നടത്താമോ? നടത്തിക്കൊള്ളൂ, അതിൽ കുഴപ്പമില്ല. ഒരു സഹോദരന് ഒരു പ്രയോജനം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യണം. അപ്പോൾ ഒരു മുഅ്മിനിന് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ് റുഖിയ എന്ന് മനസ്സിലായില്ലേ? അപ്പൊ റുഖിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താൻ അനുവദിച്ചു. നബി വിരോധിച്ച റുഖിയ ഇതല്ല, അത് മന്ത്രവാദമാണ്, അത് മന്ത്രമല്ല. മന്ത്രമല്ല റസൂൽ വിരോധിച്ചത്, മന്ത്രവാദമാണ്. അതുകൊണ്ട് മന്ത്രവാദം വിരോധിച്ച ഹദീസ് കൊണ്ടുവന്ന് നിങ്ങൾ മന്ത്രിച്ചോളൂ എന്ന് പറഞ്ഞ ഹദീസിനെ ഗണ്ണിക്കാൻ സാധ്യമല്ല. രണ്ടും സ്വഹീഹ് മുസ്ലിമിൽ തന്നെ വന്നിട്ടുള്ളതുമാണ്. മറ്റേ റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ളത്, ഐരിലു അലയ്യ റുഖാക്കും, നിങ്ങൾ മന്ത്രിക്കുന്ന റുഖിയ എനിക്കൊന്ന് കാണിച്ചു തരണം. ലാ ബഅ്സ ബിറുഖാ മാ ലം യകുൻ ഫീഹി ശിർക്ക്, ശിർക്കില്ലാത്ത മന്ത്രമാണെങ്കിൽ അതിന് കുഴപ്പമില്ല. അപ്പൊ ശിർക്കുള്ള മന്ത്രമുണ്ട്, അതാണ് വിലക്കിയത്. ശിർക്കില്ലാത്ത മന്ത്രമാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഔഫ് ബിനു മാലിക്കുൽ അസ്ദായിൽ നിന്നും ഈ റിപ്പോർട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, കുന്നാ നർഖീ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ പല രോഗങ്ങൾക്കും ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഫഖുന്നാ യാ റസൂലല്ലാ കൈഫ തറാ ഫീ ദാലിക്, ആ മന്ത്രത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏരുദു അലയ്യ റുഖാക്കും, നിങ്ങളുടെ മന്ത്രങ്ങൾ എനിക്ക് കാണിച്ചു തരണം. ലാ ബഅ്സ ബിറുഖാ മാ ലം യകുൻ ഫീഹി ശിർക്ക്, ഇതും സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്. ശിർക്കില്ലാത്ത, അള്ളാഹു അല്ലാത്തവരെ സമീപിക്കാത്ത മന്ത്രങ്ങൾ, അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് പഠിപ്പിച്ചു. ആയിഷ ബിബിയിൽ നിന്നുള്ള റിപ്പോർട്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറുഹ അൻ തസ്തർഖിയ മിനൽ ഐൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിൽ നിന്ന് റുഖിയ നടത്താൻ ആയിഷ ബിബിയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ കണ്ണേറ് ബാധിക്കുമെങ്കിൽ ആ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായി റുഖിയ നടത്തിക്കൊള്ളുക എന്ന് ആയിഷ ബിബിയോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ അനുവദിക്കുക മാത്രമല്ല, റുഖിയ നടത്തണമെന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹായോട് റുഖിയ നടത്തണമെന്ന് കൽപ്പിച്ചത് കാണാൻ സാധിക്കും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്തിക്കൊടുത്തിട്ടുണ്ട്. കാന ഇറഖിൽ ഹസന വൽ ഹുസൈന യഖൂൽ ഔദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തിൽ നിന്ന് സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂലുള്ള റുഖിയ നടത്താറുണ്ടായിരുന്നു. കേവലം പ്രാർത്ഥനയല്ല, നേരെ മറിച്ച് ഊതുകയും തടവുകയും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെ തന്നിലേക്ക് ചേർത്തുവച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്തി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖിയ നടത്തട്ടെ എന്ന് ചോദിച്ചവരോട് ശിർക്കില്ലെങ്കിൽ നടത്തിക്കോളൂ എന്ന് അനുവദിച്ചു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് നീ കണ്ണേറിന് മന്ത്രിക്കണമെന്ന് കൽപ്പിച്ചു. അതേപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലയിൽ റുഖിയ നടത്തിക്കൊടുത്തു. ഇതൊന്നും കേവലം പ്രാർത്ഥനയെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി അദ്ദേഹം പറഞ്ഞു, അന്നഹു ശക്ക ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലം. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആ ദിവസം മുതൽ ഷൈത്താൻ അയാളെ ദ്രോഹിക്കാൻ തുടങ്ങി. ശൈത്താൻ കാരണമായി അയാളുടെ ശരീരത്തിൽ ഒരു പ്രത്യേക വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ എന്ന് മുസ്ലിമായോ, അള്ളാഹുവിന്റെ റസൂലെ, അന്ന് മുതൽ എനിക്ക് വല്ലാത്തൊരു വേദനയാണ്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, എവിടെയാണോ നിനക്ക് വേദനയുള്ളത് ആ വേദനയുള്ള സ്ഥലത്ത് നീ കൈവെക്കണം. ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കൽ മാത്രമല്ല, വേദനയുള്ളയിടത്ത് കൈവെക്കുക എന്നൊരു അദാ കൂടിയുണ്ട്. വേദനയുള്ളയിടത്ത് കൈവെക്കണം. വഖുൽ ബിസ്മില്ലാ സലാസൻ, എന്നിട്ട് വേദനയുള്ളയിടത്ത് നീ മൂന്ന് തവണ ബിസ്മില്ലാ 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 എന്ന് പറയുക. ക്യാൻസറിന്റെ വേദനയാണെങ്കിൽ പോലും, ഏത് തരത്തിലുള്ള വേദനയാണെങ്കിൽ പോലും, ആക്സിഡന്റ് സംഭവിച്ച് ശരീരത്തിലെ അവയവങ്ങൾ നുറുങ്ങിപ്പോയതിനു ശേഷമുണ്ടായ വേദനയാണെങ്കിൽ പോലും, വേദനയുള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് ആ വേദനയുള്ള സന്ദർഭങ്ങളിൽ ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക. എന്നിട്ട് ഏഴ് തവണ ഇങ്ങനെ കൂടി പറയണം, ഔദു ബില്ലാഹി വഖുദറത്തിഹി മിൻ ഷർരി മാ അജിദു വൗ ഹാദിർ, ഞാൻ അനുഭവിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന ഈ ഒരു ദുരിതത്തിൽ നിന്ന് അള്ളാഹുവിനെ
കൊണ്ടും അവന്റെ കഴിവിനെ കൊണ്ടും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ നാമത്താലും അള്ളാഹുവിന്റെ സിഫത്തിനാലും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന പ്രാർത്ഥന ഏഴ് തവണ ഉരുവിടാനുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ റആ ഫീ ബൈതിഹ ജാരിയതൻ ഫീ വജീഹാ സഫ്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പണിയെടുക്കുന്ന ഒരു വേലക്കാരിയെ കണ്ടു. അവളുടെ മുഖത്ത് ഒരു വർണ്ണ വ്യത്യാസമുണ്ട്, ഒരു ഭാഗത്ത് ഒരു മഞ്ഞക്കളറുണ്ട്. ഇത് ഹിജാബിന് മുമ്പുള്ള നിയമം മുമ്പുള്ള ഒരു സംഭവമാണ്. നബിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ഫഖാല, നബി പറഞ്ഞു, ഇസ്തർഖൂലഹ ഫഇന്ന ബിഹന്ന നദറ, അവർക്ക് കണ്ണേർ തട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരോടെങ്കിലും ആവശ്യപ്പെടുക. അപ്പൊ നബി കണ്ണേറുകൊണ്ട് മുഖത്തിന്റെ നിറത്തിന് മാറ്റം വന്ന ഒരു വേലക്കാരിക്ക് റുഖയ നടത്തിക്കൊടുക്കാൻ, പ്രാർത്ഥനയാണെങ്കിൽ അവർക്കെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണല്ലോ, റുഖയായതുകൊണ്ട് അതിനെക്കുറിച്ച് അറിവുള്ള ബോധ്യമുള്ള ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്യണം, റുഖയ നടത്തിക്കൊടുക്കാൻ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് കാണാൻ കഴിയും. ഹൗല ബിൻതു ഹകീം റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, ഖാല സമീഉത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ നസല മൻസലൻ സുമ്മ ഖാൽ, ആരെങ്കിലും ഒരിടത്ത് വന്നിറങ്ങിയാൽ എന്നിട്ട് ഔദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരി മാ ഖലഖ് എന്ന് മന്ത്രിച്ചാൽ, ലം യദുറുഹു ശൈഉൻ, അയാൾക്ക് യാതൊരു ദുരിതവും പിന്നീടുണ്ടാകുന്നതല്ല. അവിടെ വെച്ചുണ്ടാകാവുന്ന എല്ലാ തരം ദുരിതങ്ങളിൽ നിന്നും പിശാചുബാധയിൽ നിന്നും കരകയറാനായി ഔദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരി മാ ഖലഖ് എന്ന് മന്ത്രിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു എന്നാണ്. അതേപോലെ കഴിയുമെങ്കിൽ സ്വയം ചെയ്യണം. ഏതുപോലെ നമ്മളിപ്പോൾ കേട്ട ഹദീസിൽ മൂന്ന് വട്ടം ബിസ്മില്ലാ എന്ന് പറയാനും ഏഴുവട്ടം ഔദു ബി ബിഇസ്മില്ലാഹി വഖുദ്രത്തിഹി മിൻ ശരി മാ അജിദു വഹാദിർ എന്ന് പറയാനും പഠിപ്പിച്ചതിൽ സ്വന്തമായ മന്ത്രിക്കലുണ്ട് എന്ന് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, രാത്രി വിരിയിലേക്ക് കിടക്കുമ്പോൾ ജമാ കഫൈഹി തുമ്മ നഫദ ഫീഹിമ, രണ്ട് കൈപ്പടങ്ങളും അത് ഒരുമിച്ച് വെച്ചിട്ട് അതിലേക്ക് ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് ഊതണം. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ഇതെല്ലാം മൂന്ന് പ്രാവശ്യം വീതം ഊതുകയും ഓരോ പ്രാവശ്യം ഊതുമ്പോഴും സുമ്മ യംസഹു മനിസ്തതഅ മിൻ ജസദിഹി, ശരീരത്തിൽ എവിടെയെല്ലാം കൈയെത്തുമോ അത്രയും ദൂരം തടവുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇപ്രകാരം മൂന്ന് പ്രാവശ്യം നിർവഹിക്കാറുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇതിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു മിനൽ ജാൻ, ജിന്നുകളുടെ ശരറിൽ നിന്ന് നബി ശരണം തേടാറുണ്ട്. വഅയ്നൽ ഇൻസാൻ, മനുഷ്യന്റെ കണ്ണേറിൽ നിന്ന് ഹത്താ നസലത്തുൽ മുഅവ്വിദാത്ത്, ഈ മുഅവ്വിദത്തുകൾ ഇറങ്ങുന്നതുവരെ നബി പലതരത്തിലുള്ള മന്ത്രങ്ങളും ചൊല്ലിയിട്ടുണ്ട്. ഇത് ഇറങ്ങിയപ്പോൾ മറ്റു മന്ത്രങ്ങളെല്ലാം ഒഴിവാക്കി അഫ്ലലായ മുഅവ്വിദത്തുകൾ നബി സ്വീകരിച്ചു. പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മുഅവ്വിദത്ത് അഫ്ലലാണ്, ഒപ്പം മറ്റു ദിക്റുകളും ചൊല്ലാം. അപ്പോൾ ഈ സൂറത്തുകളും മറ്റു പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിക്കണം. ഇങ്ങനെ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബ്, അവർ പറയുന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് ഇബിൻ മസ്ഊദ് വരുമ്പോൾ ഞങ്ങളോട് സലാം പറയും, എന്നിട്ട് ഒന്ന് മുരടനക്കുന്നു എന്ന് പറയും, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, വാതിലിൽ മുട്ടും. എന്തിനാണ് അങ്ങനെയല്ലാതെ വീട്ടിൽ വരില്ല. അപ്രതീക്ഷിതമായി എന്റെ ഭർത്താവും ഒരിക്കലും വീട്ടിൽ കയറി വരാറില്ല. കാരണം എന്തെങ്കിലും നീരസമുള്ള കാഴ്ചകൾ കാണണ്ട, വരുന്ന വിവരം ആദ്യമേ അറിയിക്കും. അതിന്റെ ഒരു കാരണം കൂടി ഇതിൽ കാണാം. അവർ പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ട് വെറുപ്പുണ്ടായി പോകുന്നത് കുടുംബം തന്നെ ശിഥിലമായി പോകാൻ കാരണമായേക്കും. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ, എനിക്ക് മന്ത്രിക്കാൻ വേണ്ടി വന്ന ഒരാൾ വീട്ടിലുണ്ടായിരുന്നു, ഒരു വേലക്കാരന്റെ ഒരു റാക്കയുണ്ടായിരുന്നു, അയാളെ ഞാൻ കട്ടിലിനടിയിൽ ഒളിപ്പിക്കുകയുണ്ടായി, എന്നിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവിടെ അദ്ദേഹം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? അദ്ദേഹം പോകുമ്പോൾ എന്റെ കയ്യിലില്ലാത്ത ഒരു ചരട് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ ചരട് കണ്ടു. അദ്ദേഹം ഈ വറാഫി റഖബത്തി ഹൈതൻ, കയ്യിലെല്ലാം തന്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയതായിട്ട് കണ്ടു. മഹാദ, എന്താണെന്ന് ചോദിച്ചു. അപ്പോ ഒരു മന്ത്രവാദി പെണ്ണിനെ കൊണ്ടുവന്ന് മന്ത്രിപ്പിച്ചതാണ്. ആര്? സൈനബ ബീവി. അവർ പണ്ടങ്ങനെ ചെയ്യാറുണ്ട്. ഇബ്നു മസ്ഊദിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ രോഗം വരുമ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്? മന്ത്രിച്ച് കെട്ടാറുണ്ട്, അന്ന് രോഗം മാറാറുണ്ട്. ഇബ്നു മസ്ഊദിനെ കല്യാണം കഴിച്ചതിന് ശേഷവും രോഗം വന്നത് അദ്ദേഹം സ്ഥലത്തില്ലാത്ത ഒരു സമയത്താണ്. അപ്പൊ അവർ പണ്ട് ചെയ്ത പോലെ ഒരു മന്ത്രവാദി പെണ്ണിനെ വിളിപ്പിച്ച് മന്ത്രിച്ച് ജപിച്ചു, ഒരു ചരട് കെട്ടിക്കൊടുത്തു. ആ ചരട് കണ്ടപ്പോ ഇതെന്താണെന്ന് ചോദിച്ചു. ഹൈത്തുൻ റുഖയലീഫി. അപ്പൊ അവർക്ക് കാര്യം പറയേണ്ടി വന്നു. ഇത് എനിക്ക് മന്ത്രിച്ച് കെട്ടിയ ചരടാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അവർ പറഞ്ഞു, അപ്പൊ ഇബ്നു മസ്ഊദ് എന്ത് ചെയ്തു? ഫഅഖദഹു വഖത്തഅഹു, ആ ചരട് പിടിച്ച് മുറിച്ചു കളഞ്ഞു. കാരണം ചരട് കിട്ടുന്ന മന്ത്രം അത് ഇസ്ലാം അനുവദിച്ച മന്ത്രമല്ല. ആ ചരട് പിടിക്കുകയും അത് മുറിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അൻതുമാ അബ്ദില്ലാ ലാ ഗനിയാ വനി ശിർക്ക്, നിങ്ങൾ അബ്ദുള്ളയുടെ കുടുംബമാണ്, അബ്ദുള്ള ഇബ്നു മസ്ഊദിന്റെ കുടുംബമാണ്, ഷിർക്കിൽ നിന്ന് മുക്തമായ കുടുംബമാണ്, ഇത് ഷിർക്കിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഷിർക്കിന്റെ മന്ത്രമാണ് അവിടെ നടന്നത്, അത് മാറ്റി. മനസ്സിലായില്ലേ? എന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വിലക്കിയത് കാണാം. എന്ത് അദ്ദേഹം പറഞ്ഞു? ഇന്നത്തമാ ഇമ വറുഖാവത്തി വലത്ത ഷിർക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ചെയ്തത് മറ്റൊന്നിനുമല്ല, ഇന്ന ഐനി തഖദീസ് തുഅലിമുനി, എന്റെ കണ്ണിനൊരു പിടച്ചിൽ വരും, ആ പിടച്ചിൽ വരുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയാണ്, എന്നെ വേദനിപ്പിക്കുന്ന ഒരു പിടച്ചിൽ എന്റെ കണ്ണിൽ ഉണ്ടാകുമ്പോൾ ഞാനിത് ചെയ്യും. അപ്പൊ ഞാൻ അന്നൊരു യഹൂദിയുടെ അടുത്ത് പോയിട്ട് മന്ത്രിക്കും, അവര് മന്ത്രിച്ചാൽ എന്റെ കണ്ണിന്റെ പിടച്ചിൽ മാറും. അപ്പൊ യൂനു മസൂദാന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ അങ്ങനെ തെറ്റായ മന്ത്രവാദം ചെയ്യുമ്പോൾ നിന്റെ കണ്ണിൽ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താൻ അവിടുന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നീ അറിയാത്തത്. അത് സിഹിറിനെ സിഹിർ കൊണ്ട് നീക്കുന്ന ഏർപ്പാടാണ്. നിന്നെ സിഹിർ ചെയ്ത് ഒരു ശൈത്താനെ കൊണ്ട് നിന്നെ ദ്രോഹിക്കുന്ന ആൾ, നീ ആ ശൈത്താൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ അവിടെ നിന്ന് മാറി നിന്ന് നിനക്ക് ആശ്വാസം നൽകിയതാണ് ഈ ഹറാമിന്റെ നേരെ മറിച്ച് നീ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം പ്രവർത്തിക്കണം എന്ന് പറയുകയും അദ്ഹബിൽ ബൈസ റബ്ബന്നാസി എന്നുള്ള ദുആ ചെയ്ത് മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇനി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു യഹൂദൻ, ഒരു യഹൂദിയുടെ കുടുംബം, ലബീദ് ബിൻ ആസമും കൂട്ടരും പിന്നെ സിഹർ ചെയ്തപ്പോൾ, സിഹറിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശരീരത്തിൽ അതിന്റെ പേരിൽ വേദന അനുഭവപ്പെടുകയുണ്ടായി, ചില രോഗങ്ങളുണ്ടായി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും നിനക്ക് രോഗമുണ്ടോ എന്ന് ചോദിക്കുകയും അതേ എനിക്ക് രോഗമുണ്ട്, വേദനയുണ്ട് എന്ന് പറയുകയും ബിസ്മില്ലാഹി അറഖീക് മിൻ കുല്ലി ശൈഇൻ യുഹീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യഷ്ഫീക് എന്ന് മന്ത്രിച്ചു കൊടുക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം ശിഫയാവുകയും ആ സിഹറിന്റെ ശറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്തനാവുകയും ചെയ്തു എന്നുള്ളത് ധാരാളം റിപ്പോർട്ടുകൾ സ്വഹീ മുസ്ലിം അടക്കം പിന്നെ സ്വഹീഹായി വന്നിട്ടുള്ളതാണ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു പറഞ്ഞ എന്താ? മനിസ്തതാ മിൻകും മൻ യൻഫഅഹു ഫലിയഫ്അൽ, റുഖിയ കൊണ്ട് ഒരു സഹോദരന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം. ഇതിനെ അന്ധവിശ്വാസമായും ബിദഅത്തായും ശിർക്കായും പരിചയപ്പെടുത്തിയാൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആക്ഷേപിക്കുന്നത്, സ്വഹാബത്തിന്റെ മാതൃകയാണ് തള്ളിപ്പറയുന്നത്, അഹ്ലു സുന്നത്തിന്റെയും സലഫിയത്തിന്റെയും മാർഗത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ട് അത്തരം ഏർപ്പാടുകളിൽ പെട്ടുപോകുന്ന, തെറ്റായ നിലപാടുകളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അറിവിന്റെ അടിസ്ഥാനത്തിൽ കരകയറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وصلى الله على محمد وعلى ال محمد اوصيكم ثانيا واياي بتقوى الله الله വെസൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധം പുലർത്തുന്ന, നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധം പുലർത്തുന്ന ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പല സംഗതികളുമുണ്ട്. ഇൻഷാല്ലാ വിശദാംശങ്ങൾ ചിലത് പിന്നീട് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കണ്ണീറുമായും സിഹറുമായും ബന്ധപ്പെട്ടും അതിലേത് നിലക്കുള്ള പരിഹാര മാർഗങ്ങളാണ് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടത്. സാധാരണ ഒരാൾക്ക് നടത്താൻ പ്രയാസമാണെങ്കിലും ഒരു സാധാരണക്കാരന് പോലും പഠിച്ച് നിർവഹിക്കാൻ പ്രയാസമില്ലാത്ത രൂപത്തിലുള്ള റുഖ്യ, അതാണ് പ്രാർത്ഥനയ്ക്ക് മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അത്തരമൊരു പഠനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചില ആളുകൾ, ഒരു ഹദീസുണ്ട്, 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്ന പൂർണ്ണ തവക്കലുള്ള ആളുകളെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്, വളരെ സുവിദിതമായ, അതേപ്രകാരം തന്നെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. പിന്നെ മന്ത്രിക്കുകയോ പക്ഷിലക്ഷണം നോക്കുകയോ അതേപോലെ കൈ എന്ന് പറയുന്ന ചൂട് ചികിത്സ നടത്താതിരിക്കുകയോ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നവരുടെ സിഫത്ത് പറഞ്ഞു. അപ്പൊ ചില ആളുകൾ ചോദിക്കും, അതിൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, എന്ന് പറഞ്ഞിട്ടില്ലേ യഥാർത്ഥത്തിൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടരുത് അല്ലെങ്കിൽ മന്ത്രിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ പദപ്രയോഗം കൊണ്ട് അതിന് പണ്ഡിതന്മാർ ഏതു തരത്തിലുള്ള വിശദീകരണം നൽകി? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മന്ത്രിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി അനുവദിച്ചു. സ്വഹീഹായ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രം നടത്തണമെന്ന് ആയിഷ ബീവിയോട് കൽപ്പിച്ചു. ഒരു വേലക്കാരിക്ക് മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിച്ചു. ഒരു സഹോദരന് പ്രയോജനം ചെയ്യുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ചെയ്തു.
പേരക്കുട്ടികൾക്ക് ചെയ്തു കൊടുത്തു. മരിക്കുന്ന കാലത്ത് പോലെ നബി ചെയ്തു, നബിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ചെയ്തു കൊടുത്തു. ഇങ്ങനെയൊക്കെ വന്ന ഒരു കാര്യത്തിൽ ഇതിന് വിരുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ലല്ലോ. അപ്പൊ പിന്നെ എന്താണ് സംഗതി? അതിൽ ഒന്ന്, അവിടെ മന്ത്രിക്കുകയില്ല എന്ന് പറഞ്ഞത് അവർ ശിർക്കിന്റെ മന്ത്രങ്ങളിൽ ഏർപ്പെടുകയില്ല. കാരണം അതിനുശേഷം പറഞ്ഞ തത്തയ്യൂറാണ്. തത്തയ്യൂർ എന്ന് പറഞ്ഞാൽ പക്ഷി ലക്ഷണം നോക്കൽ, അത് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പരിപാടിയല്ല, അത് മുശ്രിക്കുകൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ വിരോധിക്കപ്പെട്ട ശിർക്കിന്റെ മന്ത്രമുണ്ട്. ശിർക്കിന്റെ മന്ത്രം മന്ത്രവാദികളെ സമീപിച്ചുകൊണ്ടുള്ള, സാഹിറുമാരെ സമീപിച്ചുകൊണ്ടുള്ള മന്ത്രം ചെയ്യുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മന്ത്രം ആവശ്യപ്പെടരുത് എന്നുള്ള ഭാഗം പറയുന്ന ഹദീസ് അത് സിഹ്ഹത്തോടുകൂടി വന്നിട്ടുള്ളതല്ല. മൂന്നാമത്തെ കാര്യം, ഇനി ഒരാൾ മന്ത്രം ആവശ്യപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എത്ര മാത്രമേ വരുന്നുള്ളൂ, അയാളുടെ തവക്കുലിന് അത് കോട്ടം പറ്റുന്നു എന്നല്ല, അയാൾക്ക് അഫ്ലലായത്. ഒരാൾക്ക് മന്ത്രം എനിക്ക് വേണ്ടി മന്ത്രിച്ചു തരണമെന്ന് പറയാതിരിക്കലാണ് അയാൾക്ക് ഏറ്റവും നല്ലത്. മന്ത്രിക്കാതിരിക്കരുത് എന്ന് പറയുന്ന ഭാഗം ലൈഫാണ്, ലാ ഇറക്കൂന എന്ന് പറയുന്ന ലൈഫാണ്. ലാ യസ്തർഖൂന, അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല. രോഗം വന്നാൽ എനിക്ക് റുഖിയ ചെയ്തു തരണം എന്നും മറ്റൊരാളോട് പറയുകയില്ല. തീർച്ചയായിട്ടും തവക്കുലിന്റെ പൂർണ്ണതയുടെ അടയാളമായി പണ്ഡിതന്മാർ അതെണ്ണിയിട്ടുണ്ട്. എന്നാൽ റുഖിയ ആവശ്യപ്പെടുകയില്ല എന്നുള്ളത് മാത്രമാണോ അവരുടെ യോഗ്യത? അല്ല. യാതൊന്നും അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുകയില്ല എന്നുള്ളത് യോഗ്യതയാണ്. എല്ലാ കാര്യത്തിലും അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കും എന്നുള്ളതും ഒരു യോഗ്യതയാണ്. ഒരാൾക്ക് വിശക്കുന്നുണ്ട്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും, ഞാൻ ഭക്ഷണത്തിന്റെ പിന്നാലെ പോകില്ല. ഒരാൾക്ക് ദാഹിക്കുന്നുണ്ട്, ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും, ഞാൻ വെള്ളം കുടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൽ തവക്കുലാക്കുന്നതിന് അതിന് പൂർണ്ണതയാണോ? ഒരിക്കലുമല്ല. അത് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, എന്നിട്ട് വിശപ്പും ദാഹവും അകറ്റുക, അതേപോലെ മരുന്ന് സ്വീകരിച്ചുകൊണ്ട് രോഗത്തിന്റെ ശമനത്തിന് അല്ലാഹു അനുവദിച്ച, കാരണം മരുന്ന് നിങ്ങൾ ചികിത്സ സ്വീകരിക്കണമെന്നാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ രോഗം വന്നു, ഒരു അപസ്മാരം വന്നു, അയാൾ ചികിത്സ സ്വീകരിച്ചില്ല, ക്ഷമ പാലിച്ചു, അതാണോ അയാൾക്ക് അഫ്ദൽ? അതല്ല, അയാൾ പിന്നെ മരുന്ന് സ്വീകരിക്കലാണ് അഫ്ദൽ, യാതൊരു സംശയവുമില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ ഉയർന്ന ഒരാൾക്ക് ക്ഷമ പാലിക്കലാണ് അഫ്ദൽ എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് റുഖിയ നടത്തുന്ന വിഷയത്തിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല. ഏത് രോഗം വന്നാലും അതിന് ചികിത്സ സ്വീകരിക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളതും ഉന്നതമായ ഈമാനുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അവർ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ അത് അഫ്ലലായ ഒരു സംഗതിയാണ്. അത് അയാൾ സ്വയം റുഖിയയോ രോഗശമനമോ തേടിപ്പോകുന്ന വിഷയമാണ്. എന്നാൽ വേറെ ഒരാൾ അയാളുടെ രോഗാവസ്ഥ കണ്ട് ചികിത്സിക്കുന്നതോ അയാൾക്ക് റുഖിയ നടത്തിക്കൊടുക്കുന്നതോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ചെയ്ത പോലെ രോഗമുള്ള ഒരാളെ കണ്ടപ്പോൾ അയാൾക്ക് റുഖിയ നടത്തിക്കൊടുക്കണമെന്ന് പറയുന്നതോ ഈ ഗുണഗണങ്ങൾ ഇല്ലാതാകാൻ കാരണമാവുകയില്ല എന്നും പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈമാൻ തികഞ്ഞ ഉയർന്ന ആളുകൾ മാത്രമല്ല, ഈ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് മാനസികമായ പ്രയാസങ്ങൾ, പൈശാചികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർ ഇബാദത്തുകൾ പോലും ചെയ്യാൻ കഴിയാത്തവരാണ്, നിസ്കരിക്കാൻ കഴിയാത്തവർ, കിടന്നിടത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തവർ, നമസ്കാരത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയാത്തവർ, ആ നിലവാരത്തിൽ മാനസികമായും ശാരീരികമായും തകർന്ന് തളർന്നു കിടക്കുന്ന ആളുകൾ, അവരാരോട് റുഖിയ ആവശ്യപ്പെടാൻ കഴിയില്ല. അപ്പൊ അവരുടെ ബന്ധുക്കളായ ആളുകൾ റുഖിയ നടത്തുന്ന ആളുകളെ സമീപിക്കുന്നു, അവർക്ക് ശിഫയാക്കി കൊടുക്കുന്നു. എന്നാൽ മന്ത്രവാദികളെയും ശിർക്കിന്റെ മാർഗത്തിലുള്ളവരെയും സമീപിക്കാതെ ഇസ്ലാം അനുവദിച്ച തൗഹീദിന്റെ റുഖിയയിലൂടെ അവർക്ക് പരിഹാരം കിട്ടും. നമ്മുടെ നാട്ടിൽ മാനസിക രോഗികളെന്ന് നമ്മൾ മുദ്രകുത്തിയവർ, ശൈത്താൻ ബാധിച്ചവരെന്ന് മുദ്രകുത്തിയവർ, അങ്ങനെ കിടക്കയിലായിപ്പോയവർ, അവരിൽ വലിയൊരു വിഭാഗം ഇസ്ലാം അനുവദിക്കുന്ന ഈ തൗഹീദിന്റെ റുഖിയയിലൂടെ കരകയറി വരാൻ അവസരമുള്ളവരാണ് എന്നും ഈ പാഠങ്ങളിൽ ഇന്നെല്ലാം മനസ്സിലാക്കും. ഇതിനുമപ്പുറം നല്ലൊരു ആഴത്തുമാണ്. ശിർക്കിലും കുഫറിലും ഹറാമിലുമൊക്കെ ജീവിച്ചവർക്ക് റുഖിയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഈമാനുണ്ടെങ്കിൽ ഈ റുഖിയ എന്റെ രോഗം മാറ്റുമെന്ന് വിശ്വസിച്ചാൽ ആ റുഖിയ സ്വീകരിക്കില്ല, അള്ളാഹുവാണ് രോഗം മാറ്റുന്നതും. ഷർത്തുകളെല്ലാം പാലിക്കണം. അതേപോലെ അംഗീകരിക്കപ്പെട്ട പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നത് മാത്രമേ ഉരുവിടാൻ പാടുള്ളൂ. ഖുർആനിൽ വന്നത് അർത്ഥമില്ലാത്ത ഇന്ന് കാണുന്ന മന്ത്രവാദികളുടെ പിന്നെ അർത്ഥമില്ലാത്ത വാക്കുകളും മന്ത്രങ്ങളും ഉരുവിടുന്ന രീതി ഒരിക്കലും പാടുള്ളതല്ല. അങ്ങനെയുള്ളത് പാലിക്കുമ്പോൾ അവനവന്റെ ജീവിതത്തിൽ സുന്നത്തെടുക്കും, അവൻ കൃത്യമായ നിയമങ്ങൾ പാലിക്കും, ഫർളും സുന്നത്തും നഷ്ടപ്പെട്ടു പോയത് അവൻ തിരിച്ചുകൊണ്ടുവരും, ഇബാദത്തുകൾ കൃത്യമാക്കുകയും മ്യൂസിക്കും അതേപോലെ തന്നെ ചിത്രങ്ങളും ഹറാമുകളും ഇതെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായി
ഫലപ്പെടുകയും റുഖിയ ഫലപ്പെടുക എന്ന് തിരിച്ചറിയുമ്പോൾ ഇത്തരം രോഗികൾ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ കാരണമാവുകയും അള്ളാഹുവെക്കുറിച്ച് ശരിയായ തവക്കുലുണ്ടാവുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈമാനിലേക്ക് ഉയർന്നു വരാനും അവരും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ശിർക്കും ബിദ്അത്തുകളും ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്ക് വരാനും ഇത് കാരണമാകും എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിലെ റുഖിയ എന്താണ്, മന്ത്രം എന്താണ് എന്ന് പഠിക്കുകയും അത് ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട പണ്ഡിതന്മാർ അങ്ങോട്ട് കടക്കാൻ പോലും അനുവദിക്കാതെ ഒറ്റയടിക്ക് അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് തള്ളി ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ ദീനിനെയും അവർ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിയുകയാണ്. അറിവില്ലായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു ദുരന്തമാണ്. കുഫറിന്റെ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള താൽപര്യം കൊണ്ട് ഈമാനിന്റെ ആളുകളോട് വെറുപ്പുണ്ടായതിന്റെ പേരിൽ സംഭവിക്കുന്ന വൈരുദ്ധ്യമാണ്. അള്ളാഹു ഇത്തരം നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലുമുള്ള എല്ലാ തെറ്റായ നിലപാടുകളിൽ നിന്നും നമ്മുടെ അറിവുകൊണ്ടും ഈമാനുകൊണ്ടും കാത്തുരക്ഷിക്കട്ടെ. തൗഹീദിന്റെ അടിത്തറയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.